പ്രൈസ് ദ ലോർഡ്. ഒരു ദൈവദൂതന്റെ വന്ദനം കേൾപ്പാൻ ഭാഗ്യം ലഭിക്കുക ഒരു വലിയ പദവിയാണ്. ദൈവിക തിരഞ്ഞെടുപ്പും കൃപയിൽ ലഭിച്ച ഒരു സഹോദരിക്ക് ലഭിച്ച ഭാഗ്യമാണ് നാം ഇവിടെ കാണുന്നത്. മറി എന്ന സഹോദരിക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം ആസ്പദമാക്കിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം, സെയിൻറ് ലൂക്ക് chapter 1 verse 35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. വിശുദ്ധ പ്രജയുടെ ഉത്ഭവം എങ്ങനെ സംഭവിക്കുമെന്ന് വിശുദ്ധ പ്രജയെ വഹിക്കേണ്ടവളും ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിൻ്റെ മുമ്പാകെ കുറ്റമറ്റവളുമായ സ്ത്രീയുടെ ചോദ്യത്തിന് ദൂതൻ നൽകിയ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം നാം വായിച്ച് അതിൽ നിന്നും ഒരു ജനനത്തെക്കുറിച്ച് കണ്ടു. അവൻ വിശുദ്ധ പ്രജയായതിനാലാണ് ദൈവപുത്രനെന്ന് വിളിക്കപ്പെട്ടത്. മനുഷ്യർ ദൈവ മക്കളാകണമെങ്കിൽ ഒരു വീണ്ടും ജനനം അവർക്കും ആവശ്യമാണ്. അതായത് പുത്രത്വം ലഭിക്കാനുള്ള ഉപാധിയാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കാണാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഒന്നാമത് അവനെ കൈക്കൊള്ളണം, രണ്ടാമത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. ഈ രണ്ട് പ്രക്രിയയെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ശക്തമുള്ള ആ നാമത്തിൻ്റെ മഹത്വം അനുഭവിപ്പാൻ അനുസരണം എന്ന ഗുണവും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിക്കുന്നു. വീണ്ടും ജനനത്താൽ ഒരു പുതു മനുഷ്യനാകുവാൻ പഴയ മനുഷ്യനെ ആദ്യം ഉപേക്ഷിക്കുക. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട് പുതു മനുഷ്യനെ ധരിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 21-24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇത് നമുക്ക് കാണാവുന്നതാണ്. എഫേസ്യർ 4:21-24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾക്കിത് കാണാൻ സാധിക്കുന്നതാണ്. എങ്കിലോ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്, മുമ്പിലത്തെ നടപ്പനുസരിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കുക. അപ്പോൾ പുതുജനനം പ്രാപിക്കണമെങ്കിൽ, ദൈവ മക്കളാകണമെങ്കിൽ ആത്മാവ് സംബന്ധിച്ച് നാം പുതുക്കം പ്രാപിക്കണം. വീണ്ടും ജനനം ഒരു പുനരുത്ഥാന പ്രക്രിയയാണ്. അതിനായി വചനം നമ്മെ സഹായിക്കുന്നു. 1 Petros 1:23 1 Peter 1:23 ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അത്രേ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത്. നന്മ പ്രവർത്തിപ്പാനും അനേകരെ നന്മയിലേക്ക് നയിക്കുവാനും വചനം നമ്മെ സഹായിക്കുന്നു. ഒരു സംഭവ കഥ വായിച്ചിട്ടുള്ളത് രേഖപ്പെടുത്തട്ടെ. ക്രിസ്തീയ സഭ ഉടലെടുത്ത് അനുഗ്രഹിക്കപ്പെട്ടതായപ്പോൾ അസൂയാലുക്കളായ ഭരണകർത്താക്കൾ ക്രിസ്ത്യാനിയുടെ പേർ കേട്ടാൽ പോലും അപ്പോൾ തന്നെ നശിപ്പിക്കുമായിരുന്നു. അന്നത്തെ ചക്രവർത്തി അതിനുള്ള അനുവാദവും അവർക്ക് നൽകിയിരുന്നു. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ സൈന്യം കൊന്നുമുടിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് ചക്രവർത്തിയുടെ പ്രിയങ്കരനായ ക്യാപ്റ്റനായിരുന്നു. ഒരു ദിവസം രാവിലെ ക്യാപ്റ്റൻ റോസാപ്പൂവുമായി തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. 12 വയസ്സുള്ള ഏകദേശമുള്ള ആ കുഞ്ഞിനോട് മോളെ നീ എന്തിനാണ് ഇവിടെ പൂവുമായിട്ട് കയറി വന്നെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പൂ കൊടുത്തിട്ട് ആ കുട്ടി പറഞ്ഞു, സർ ഇത് അങ്ങയുടെ ഭാര്യയ്ക്ക് ദയവായി നൽകണമേ എന്ന്. എന്താണ് കാരണമെന്ന് ക്യാപ്റ്റൻ തിരക്കിയപ്പോൾ അവൾ പറഞ്ഞു, സർ എല്ലാ പിറന്നാളിനും ദിവസവും രാവിലെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു റോസാപ്പൂ സമ്മാനിക്കും. അമ്മയുടെ പിറന്നാളാണ് ഇന്ന്. പക്ഷേ ദൈവവചനം രൂപാന്തരപ്പെടുത്തിയ എൻ്റെ അമ്മയെ അങ്ങ് ക്രൂരമായി കൊന്നു. ഇന്ന് അമ്മ എനിക്കില്ല. പക്ഷേ അമ്മ പറഞ്ഞു തന്ന ഒരു സത്യമുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. ആ പാഠം എന്നെ പഠിപ്പിച്ചതിനാലാണ് ഇന്നി പുഷ്പം അങ്ങയുടെ ഭാര്യയ്ക്ക് നൽകണമേ എന്ന് ഞാൻ യാചിച്ചത്. പെൺകുട്ടിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറി. ആ ശക്തിയുള്ള വാക്കുകൾ, പ്രവൃത്തി, ഇവ തന്നിൽ രൂപാന്തരം വരുത്തിയത് ക്യാപ്റ്റന് മനസ്സിലായി. പശ്ചാത്താപത്തോടെ കൈകൾ കൂപ്പി നടന്നുപോയ കുട്ടിയെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, മകളെ, ഇന്ന് മുതൽ അമ്മയില്ല എന്ന് നീ വിചാരിക്കരുത്. എൻ്റെ ഭാര്യ മോഡയും അമ്മയാണ്. നമുക്കൊന്നിച്ച് ക്രിസ്തുവിനായി ജീവിക്കാം, പ്രവർത്തിക്കാം. അതെ, വീണ്ടും ജനിക്കുവാൻ സഹായിച്ച ദൈവവചനം തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ അയാളെ പ്രേരിപ്പിച്ചു. വീണ്ടും ജനിക്കുന്നവന് ലഭ്യമാകുന്ന അവകാശങ്ങൾ എന്തെല്ലാമാണ്? വീണ്ടും ജനിക്കുന്നവന് ലഭ്യമാകുന്ന അവകാശങ്ങൾ, ഒന്നാമത്, അവർ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നു. വെളിച്ചമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നടന്നാൽ നമ്മിലെ ഇരുട്ട് പൂർണ്ണമായി മാറിപ്പോകുന്നു. കൂടാതെ പിതാവിനോടും അവൻ്റെ പുത്രനോടുമുള്ള കൂട്ടായ്മ നമ്മിലെ ഭയം മാറ്റുന്നു. ക്രിസ്തുവിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യുന്നു. രണ്ടാമതായി, സ്വർഗീയ പൗരത്വത്തിന് ഈ പുതുജനനം സഹായിക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:20. Philippians 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഒരിക്കൽ കൂടെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സ്വർഗീയ പൗരത്വത്തിന് ഈ പുതുജനനമാണ് നമ്മെ സഹായിക്കുന്നത്. ഈ മൂന്നാമതായി, പുതുജനനം നമ്മെ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 1:3. Ephesians 1:3. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നവൻ. അപ്പോൾ പുതുജനനം നമ്മെ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാക്കുന്നു. പരിശുദ്ധാത്മ മുദ്രയുടെ ലക്ഷണമാണിത്. നാം പുതുജനനത്താൽ ദൈവമക്കളാകുമ്പോൾ അവകാശികളുമാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും അത്രേ. വീണ്ടും ജനിച്ചവർക്ക് അനുദിനം വളർച്ചയുണ്ടാകുന്നു. ദൈവവചനമാണ് നമ്മെ വളരുവാൻ സഹായിക്കുന്നത്. വീണ്ടും ജനിച്ചവർ വളർന്നുകൊണ്ടേയിരിക്കണം. വളർച്ച മുരടിച്ചു പോകുവാനിടയാക്കരുത്. ദൈവവചനമാണ് നമ്മെ വളരുവാൻ സഹായിക്കുന്നത്. ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്. 1 Petrus 2:2 നോക്കുക. 1 Petrus 2:2. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. മായമില്ലാത്ത പാൽ കുടിച്ചോണ്ട് ഇരിക്കുക മാത്രമല്ല, വളരും തോറും ഇതിനകത്തുനിന്ന് ഘനമുള്ള പദാർത്ഥങ്ങൾ ഭക്ഷിക്കുവാൻ നാം തയ്യാറാകണം. വീണ്ടും ജനിച്ചവർക്ക് രണ്ടാം മരണമില്ല എന്ന് വെളിപ്പാട് പുസ്തകം 20:6 പറയുന്നു. വെളിപ്പാട് ബുക്ക് ഓഫ് റിവലേഷൻ Chapter 20:6. ക്രിസ്തുവിനോട് കൂടെ വാണു മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 കഴിവോളം ജീവിച്ചില്ല. ഇതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒരിക്കൽ കൂടെ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 വാഴും. ദൈവപുത്രൻ്റെ ജനനാഘോഷം എന്ന് പറഞ്ഞ് ദൈവവിരോധം പ്രവർത്തിച്ച് ലോക ഇമ്പത്തിൽ മോഹത്തിൽ ലയിച്ചു പോകുന്നവരെ ദൈവമൈതൽ എന്ന നാമധേയം നിങ്ങൾ അലക്ഷ്യമാക്കി കളയാതെ ദൈവമക്കളാകുവാൻ അവൻ നമുക്ക് അവകാശം തന്നിട്ടുള്ളപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ കൃപയാൽ ലഭിച്ച വീണ്ടും ജനന അനുഭവം കാത്തുസൂക്ഷിക്കുക. വീണ്ടും ജനിക്കാത്തവർ പുതുതായി തീരുവാൻ രക്ഷകൻ്റെ അടുക്കൽ വരിക. സമയം ദീർഘിപ്പിക്കരുത്. ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പുതുവർഷം പുതുക്കത്തോടെ ആരംഭിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു വിളി, ഇതിനെക്കുറിച്ച് ഞങ്ങൾ വായിച്ചു. ആ വിളിയും തിരഞ്ഞെടുപ്പും ലഭിച്ച ആ വ്യക്തിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്കും അതുപോലെ ഒരു വിളിയും ഒരു തിരഞ്ഞെടുപ്പും ലഭിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. നിന്നെ കൈക്കൊണ്ട് നിന്റെ നാമത്തിൽ വിശ്വസിച്ച് നിന്നോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ ഒരു വർഷക്കാലം അവിടുന്ന് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിച്ചു. അവിടുത്തെ സ്നേഹത്തിൻ്റെ നിഴലിൽ ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കാതെ അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ച ആ സ്നേഹത്തിനായി സ്തോത്രം. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച ഞങ്ങൾ ഈ മായ ലോകത്തിൽ, നാശത്തിൻ്റെ ലോകത്തിൽ, ശാപത്തിൻ്റെ ലോകത്തിൽ പാർക്കുമ്പോൾ വീണ്ടും ജനനത്തിൻ്റെ ശക്തിയെ നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായി അത് കൈക്കൊള്ളുന്നവരായി മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ദൈവമക്കൾ എന്നുള്ള പദവി ഉറപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനേകരെ ഈ പദവിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വചനം തന്നതിനായി സ്തോത്രം. വചനം ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. വചനം ഗ്രഹിക്കാനുള്ള കഴിവ് തന്നതിനായി സ്തോത്രം. ഒരു വർഷം കൂടെ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ച സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ആമേൻ. നിങ്ങളെ എല്ലാവരെയും, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പുതുവർഷം ഏറ്റവും സന്തോഷത്തോടെ ആരംഭിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.